എന്തൊരു സുഖമായിരുന്നില്ലേ? അവർ ദൈവത്തെ അനുസരിച്ചിരുന്നെങ്കിൽ ഏഴാം വർഷം കൃഷി ചെയ്യേണ്ട, എട്ടാം വർഷത്തിൽ വിളവ് വിതയ്ക്കണം, ഒമ്പതാം വർഷത്തെ കൊയ്താൽ മതി, മൂന്ന് വർഷത്തിന്റെ വിളവ് ഒന്നിച്ചും കൊടുക്കും ആറാം വർഷം. പക്ഷെ ഇവർ അനുസരിച്ച് വന്നിട്ട് അനുസരിച്ചില്ല, 490 വർഷം അനുസരിച്ചില്ല. 490 വർഷം അനുസരിക്കാതെ വന്നപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചങ്ങലയിൽ ബന്ധിച്ച് അവരുടെ വീടുകളൊക്കെ തീ വെച്ച് നശിപ്പിച്ച് ബാബേലിലേക്ക് പ്രവാസികളായി പോയി. എന്തുകൊണ്ടാ? ഒറ്റ കാരണമാ, ഞങ്ങൾ എന്ത് തിന്നും? ഓക്കെ, ദൈവം അവരോട് വാക്കുകൾ പറയുമ്പോൾ ദൈവം അത് ആക്ഷരികമായി നിവർത്തിച്ചു. പുതിയ വിശ്വാസികളെ നമ്മോടും കർത്താവ് വാക്ക് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടെ സകലവും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെല്ലാം വേണം അതെല്ലാം കർത്താവ് തരും. അത് ദൈവത്തിന്റെ വാക്തത്വമാണ്, അല്ലെങ്കിൽ ദൈവം ഈ വാക്കൾ നമ്മോട് പറയില്ല. അപ്പൊ നമ്മൾ അവർക്ക് മൂന്നാമത് വരെ ഒരു പ്രാക്ടിക്കൽ ലെസൺ പഠിപ്പിച്ചു. നമ്മൾ ചിന്തിച്ചു മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഈ ഉത്സവങ്ങൾ അവർക്ക് ഓർമ്മയ്ക്കായിട്ട് കൽപ്പിച്ചാക്കി; രണ്ട്, ഇതിന് പ്രാവചനികമായ സത്യങ്ങളുണ്ട്. നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത് ആ വിഷയത്തിലാണ്, പ്രൊഫറ്റിക്കൽ ആംഗിളിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. മൂന്ന്, പ്രാക്ടിക്കൽ ലെസൺ അവരെ പഠിപ്പിച്ചു, പ്രായോഗിക വശങ്ങൾ അവരെ പഠിപ്പിച്ചു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തതയും കുറിച്ചൊക്കെ അവർക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് ഈ ഉത്സവങ്ങളിലേക്ക് കടന്നു വരാം, ഉത്സവങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. ഉത്സവങ്ങള് നാലാം വാക്യം തുടങ്ങിയാ പറയുന്നത്, പക്ഷെ അത് പറയുന്നതിന് മുമ്പ് മൂന്നാം വാക്യം നോക്കിയാട്ടെ, ആറ് ദിവസം വേല ചെയ്യണം, ഏഴാം ദിവസം വിശുദ്ധ സഭയും കൂടെ സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്നൊരു വേലയും ചെയ്യരുത്, നിങ്ങളുടെ സകല വാസങ്ങളും അത് യഹോവയുടെ ശബത്താകുന്നു. ഞാൻ ഈ വാക്യം ഇരുന്ന് പലപ്പോഴും ഓർക്കാം, ദൈവം വീണ്ടെടുപ്പിന്റെ കലണ്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ശബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്. 10 കൽപ്പന മോശ കൽപ്പനയിൽ എഴുതി കൊടുക്കുമ്പോഴും ശബത്ത് ആചരിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. യഹോവയുടെ ഉത്സവങ്ങൾ കൽപ്പിച്ചാക്കിയപ്പോഴും അതിനു മുമ്പ് ശബത്ത് പറഞ്ഞു. ദൈവം എന്താണ് ഈ നിർബന്ധമായിട്ട് ശബത്ത് പറയുന്നത്? അല്പം ദീർഘമായിട്ട് പഠിക്കാൻ കഴിയുമെങ്കിലും ഞാൻ ഒരു കാര്യം എന്റെ മനസ്സിനെ സ്പർശിച്ച് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കും. വീണ്ടെടുപ്പ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പ് ദൈവം ഇവിടെ സാധിപ്പിക്കുകയാണ്. അവിടെ തൊട്ട് കർത്താവിന്റെ 1000 ആണ്ട് വയസ്സ് വരെയുള്ള ആ സംഭവം, അല്ലെങ്കിൽ അത് നിഴലായിട്ട് ദൈവം നൽകുമ്പോൾ അവിടെയും ശബത്തിനെ ഓർപ്പിച്ചു. ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനോട് ഈ ശബത്തിനെ നിർബന്ധമായിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻതോട്ടത്തിലാക്കിയപ്പോൾ സകലവും ശബത്തിന്റെ അനുഭവത്തിലായിരുന്നു. ജീവജാലങ്ങൾ ശബത്തിന്റെ അനുഭവത്തിലാണ്, മൃഗജാലങ്ങൾ കടിച്ചു കീറുന്നില്ല, മനുഷ്യൻ സ്വസ്ഥമായി വസിക്കുന്നു, ഭൂമി അതിന്റെ ശബത്ത് അനുഭവിക്കുകയാണ്. വെള്ളപ്പൊക്കമില്ല, ഭൂകമ്പമില്ല, വരൾച്ചയില്ല, മൃഗങ്ങള് കടിച്ചു കീറുന്നില്ല, മനുഷ്യൻ അന്യോന്യം കൊല്ലുന്നില്ല. ദൈവം നമ്മൾ വായിക്കുന്നു, 6 ദിവസം ശുചിപ്പ് നടത്തി, 7ാം ദിവസം അവൻ സ്വസ്ഥത അനുഭവിച്ചു, അവൻ അവന്റെ സൃഷ്ടികളെ നോക്കി സന്തോഷിക്കുകയും മനുഷ്യനോടൊത്ത് സംസർഗത്തിൽ അവൻ മുന്നോട്ട് പോവുകയും ചെയ്തു. ദൈവം ശബത്ത് അനുഭവിച്ചു, സകല ക്രിയേഷനും ശബത്ത് അനുഭവിച്ചു. പക്ഷെങ്കിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഓർക്കണം, ഭൂമിയിൽ മുള്ളും പറക്കാരയും മുളയ്ക്കാൻ തുടങ്ങി, മനുഷ്യന് വേദന വരാൻ തുടങ്ങി, മനുഷ്യൻ കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി, ഓക്കെ, മനുഷ്യൻ അതിന്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. പക്ഷെ അതല്ല ഇതിന്റെ വിഷയം, ദൈവവും ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബത്തിനും ഭംഗം വന്നു. ഞാനത് പറയുമ്പോൾ ഞാൻ വിശദീകരിക്കാം, ദൈവത്തിന്റെ ശബത്തിന് എങ്ങനെ ഭംഗം വരുന്നേ? ദൈവം ചിന്തിക്കുക, മനുഷ്യനോട് അനുസരണക്കേട് തിന്നരുതെന്ന് പറഞ്ഞു, അവൻ തിന്നു, അവൻ അനുഭവിക്കട്ടെ, അവൻ അനുസരണക്കേട് കാണിച്ചതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കട്ടെ എന്ന് ദൈവത്തിന് ചിന്തിച്ചാൽ ദൈവത്തിന് ഒരു കുഴപ്പമില്ല. ദൈവത്തിന്റെ നീതിക്ക് ഭംഗം വരില്ല, ദൈവത്തിന്റെ ശബത്തിനൊന്നും ഒരു ഭംഗവും വരില്ല. പക്ഷെങ്കില് ഞാനിവിടെ പറഞ്ഞോന്നിരിക്കത്തില്ല, എന്റെ മോള് ഒരു വണ്ടിയുടെ മുന്നിലോട്ട് ഓടിപ്പോ, മോളെ ആ റോഡേ ഒന്ന് ഓടരുതെന്ന് മോളോട് പറഞ്ഞിട്ട് ഞാൻ റോഡിന്റെ സൈഡിൽ ഇരിക്കുക. അപ്പം ഡാഡി ഓടിയാലെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് വണ്ടി വന്നപ്പോൾ എന്റെ മോൾ ഓടി വണ്ടിയുടെ മുന്നേ ചാടിയാൽ ഒരപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ അവിടെ അവള് പോട്ടെ, അവള് വണ്ടിയുടെ മുന്നേ പോട്ടെ എന്ന് ഞാൻ ചിന്തിക്കുവോ? ചിന്തിക്കുകയല്ല. ഞാൻ എടുത്ത് ചാടി എന്റെ മോളെ അവിടെ നിന്ന് പിടിച്ച് വണ്ടിയുടെ മുന്നേ ഒന്ന് മാറ്റും. എന്തുകൊണ്ടാണ്? ഞാനൊരു അപ്പനായതുകൊണ്ട്. ഇത് ദൈവം ചെയ്ത ഇത് തന്നെയാണ്. മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു, അതിന്റെ ഭവിഷ്യത്തുകൾ അവൻ അനുഭവിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ ശബത്തിന് ഭംഗം വരികയാണ്. സ്നേഹം മൂലം അവൻ പ്രവർത്തന നിരതനായി. അപ്പോൾ തന്നെ തന്റെ പുത്രനെ വാക്ക് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അവിടെ തൊട്ട് പിതാവ് പ്രവർത്തിക്കുകയാണ്. ഇനിയും ദൈവം ഒരിക്കൽ ഈ വീണ്ടെടുപ്പ് കഴിയുമ്പോൾ, നമ്മൾ വെളിപാടോത്സവം 21-22 അധ്യായത്തിൽ വായിക്കുന്നു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോടുകൂടെ. അതുവരെ ദൈവം പ്രവർത്തന നിരതനായിരിക്കുന്നു. മറ്റു വിധി ചിന്തിച്ചാൽ നമ്മോടുള്ള സ്നേഹം മൂലം തന്റെ ശബത്തിന് ഭംഗം വന്നു. എന്നാ ഇന്ന് നമ്മള് രക്ഷിക്കപ്പെട്ട നമ്മള് ആത്മികമായ ശബത്തിലേക്ക് പ്രവേശിച്ചു, നമ്മള് സ്വസ്ഥത അനുഭവിക്കുന്നു. നമ്മൾ എബ്രായ 4:3 വായിക്കുന്നുണ്ട്, വിശ്വസിച്ച നാമല്ലോ ആ സ്വസ്ഥയിൽ പ്രവേശിച്ചത്. എന്നാൽ അതേ അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. നാം പ്രവേശിച്ചെന്ന് പറയുമ്പോൾ തന്നെ ലെറ്റ് അസ് ലേബർ ടു എന്റർ ഇൻ ടു ദ ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മള് ആത്മികമായ ശബത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അതൊരു പഠനമായി പോകും, ഞാൻ എടുത്തു പോയാൽ, അതുകൊണ്ട് അതവിടെ വിടട്ടെ. ഇത് മാത്രം ഓർത്താ മതി, ശബത്ത് ദൈവത്തിലൂടെ ആദ്യം പറയുമ്പോൾ ദൈവം അത് വീണ്ടും മനുഷ്യനെ റിമൈൻഡ് ചെയ്യും. ദൈവത്തിന്റെ ശബത്ത് പാപം മൂലം ഭംഗം വന്നതായിട്ട് ദൈവം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി നമുക്ക് പെസഹ പെരുന്നാളിലേക്ക് നോക്കാം. പെസഹ പെരുന്നാൾ. നമുക്ക് ലേവ്യ പുസ്തകം 21 അധ്യായത്തിന്റെ 4-5 വാക്യം വായിക്കാം. 4-5 വാക്യം. അതാത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചുകൊണ്ടിരുന്ന യഹോയുടെ ഉത്സവങ്ങൾ ആവിത്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ആ മാസം 15-ാം തീയതി യഹോവയുടെ പുളിപ്പില്ലാത്ത അപ്പത്തിന് പെരുന്നാൾ. നോക്കുക, 14-ാം തീയതി സന്ധ്യാസമയത്ത് പെസഹ, 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. വാസ്തവത്തിൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഈ പെസഹ എന്നുള്ള പഠനം. നമ്മളത് കേട്ടിട്ടുള്ള എൻ്റെ പ്രാധാന്യം വിട്ടുപോയിട്ടുണ്ടായിരിക്കും. പക്ഷെങ്കില് ഒരു യഹൂദനെ സംബന്ധിച്ച് പെസഹ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ലോകത്തിലെ ഏത് കോണിൽ അവൻ പാർത്താലും പെസഹ ആചരിപ്പാൻ അവൻ കടന്നു വരുമായത്. യോസീഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രം രേഖപ്പെടുത്തി, കർത്താവ് ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിലൊക്കെ, ആ കാല യോസീഫസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പെസഹ ആടിനെ എത്ര എണ്ണത്തിനെയാണ് കണ്ടിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? യെരുശലേമിൽ 256,000 ആടിനെ കണ്ടിച്ചുകൊണ്ടിരുന്നു. ഒരു പെസഹയ്ക്ക് 256,000 ആടുകളെ കണ്ടിച്ചിരുന്നു. ഈ 256,000 ആടിനെ കണ്ടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഒരു പെസഹ ആടിനെ മിനിമം 10 പേര് ഭക്ഷിക്കും, മാക്സിമം 20 പേര് ഭക്ഷിക്കും. ബിറ്റ്വീൻ 10 and 20, 10-നും 20-നും ഇടയ്ക്ക് ആളുകളാണ് ഒരു പെസഹയുടെ ആടിനെ ഭക്ഷിക്കുന്നത്. അങ്ങനെ 256,000 ആടിനെ അറുത്തിട്ടുണ്ടെങ്കിൽ 10 പേരെ മിനിമം എടുത്തു, എത്ര പേരാണ് അവിടെ വന്ന് ഇത് ആചരിച്ചിരിക്കുന്നത്? നമുക്കതിന്റെ പ്രാധാന്യം ചിന്തിക്കാമല്ലോ. അത്ര വലിയൊരു കൂട്ടമാണ് ലോകത്തിന്റെ നാനാ കോളിൽ നിന്നും ഈ പെസഹ ആചരിപ്പാൻ അവിടെ വരുന്നത്. നമ്മുടെ കർത്താവ് തന്നെ പെസഹ ആചരിക്കുമ്പോൾ എത്ര പേരുണ്ട്? 12 ശിഷ്യന്മാരും താനും, 13 പേരെ ഉള്ളൂ. അത് അവരുടെ നിയമം അനുസരിച്ച് 10-നും 20-നും ഇടയ്ക്കായിരിക്കണം. ഞാൻ ഓർപ്പിച്ചത് ലോകത്തിന്റെ നാനാ കോളിൽ നിന്നും പെസഹ ആചരിപ്പാൻ യഹൂദന്മാർ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. വലിയ ഒരുക്കങ്ങൾ ഇതിനായിട്ടുണ്ടായിരുന്നു. നമുക്കിനിയും ആ ഭാഗത്തിലേക്ക് വരാം. നമുക്കറിയാം മിസ്രയീമിൽ അവർ അടിമകളായി കിടക്കുകയാണ്. ഫറവോന്റെ ചാട്ടവാറൻ അടികളേറ്റ് ഇഷ്ടിക ഉണ്ടാക്കി യാതൊരു സമാധാനമില്ലാതെ അവരടിമകളായി കിടക്കുന്നത് വാസ്തവത്തിൽ പാപത്തിന്റെ അടിമത്തത്തിന്റെ ചിത്രമാണ്. നമുക്കത് പറയാതറിയാം, അത് പാപത്തിന്റെ അടിമത്തത്തിന്റെ ചിത്രമാണ്. സാത്താൻ നമ്മളെ അടിമകളാക്കി, ഒരിക്കലും സമാധാനമില്ല, നമ്മൾ പാപത്തിന്റെ ദാസനാണ്, നമ്മളവിടെ സ്വതന്ത്രമില്ല, നമ്മൾ കരച്ചിലും കണ്ണുനീരും സ്വസ്ഥതയുമില്ലാതെ കഴിയുമ്പോൾ ദൈവം നമ്മളെ അവിടെ നിന്ന് വിടുവിക്കുകയാണ്. ആ വിടുതല് നമുക്കറിയാം പെസഹ കുഞ്ഞാടിൽ കൂടിയാണ് അവർക്ക് വിടുതൽ കിട്ടുന്നത്. യേശുക്രിസ്തുവിൽ കൂടെയുള്ള വിടുതലിന്റെ മഹത്വപൂർണമായ ചിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 1 കൊരിന്ത്യർ 5:7 വരുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വായിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ അല്ലെ? 1 കൊരിന്ത്യർ 5:7 നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ. അപ്പോൾ പഴയ ദൈവത്തിൽ കൽപ്പിച്ചാക്കിയ പെസഹ, മിശ്രമിൽ അറുത്ത പെസഹ, ആ വിടുതലിന്റെ ആ ചോര തളിക്കപ്പെട്ട പെസഹ നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവിന്റെ നിഴലാണ്. ഇപ്പൊ പെസഹ അതിന്റെ നിഴലാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇത് പഠിക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ട് പഠിക്കണം, പെസഹ രണ്ടായിട്ട് പഠിക്കണം. എന്താണെന്ന് അറിയാമോ? വളരെ പ്രാധാന്യമുണ്ട്, ഉപദേശപരമായിട്ട് പോലും അതിന് പ്രാധാന്യമുണ്ട്. അതായത് പെസഹ രണ്ടായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ, ഒന്ന്, മിശ്രമിൽ വെച്ച് അവർ കൊണ്ടാടിയ പെസഹയും പിന്നീട് അവർ എല്ലാ വർഷവും ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുന്ന പെസഹയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ വളരെ ചുരുക്കമായിട്ട് അതിന്റെ വ്യത്യാസം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നെ പോകാം. ഉദാഹരണമായിട്ട് മിശ്രമിൽ വെച്ച് കൊണ്ടാടുമ്പോൾ കട്ടളക്കാൽമേലും കുഴുവിൽ ചോര പുരട്ടണം. അവരെല്ലാ വർഷവും ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുമ്പോൾ ചോര പുരട്ടണ്ട. മിശ്രമിൽ വെച്ച് അവർ പെസഹ കൊണ്ടാടിയപ്പോൾ അവർ പരിശോധനയേൽക്കണമെന്നോ വിശുദ്ധന്മാരായിരിക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുമ്പോൾ അവർ വാസ്തവത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം, അവർ പരിശോധന ഏച്ചിരിക്കണം, അവർ ശവത്താൽ മലിനപ്പെട്ടാൽ പെസഹ ആചരിക്കാൻ പാടില്ല. 3, മിശ്രമിൽ വെച്ച് പെസഹ ആചരിച്ചപ്പോൾ ഒന്നും ദൈവത്തിന് കൊണ്ട് കൊടുക്കുവാൻ പറഞ്ഞില്ല. എന്നാൽ ഓർമ്മയ്ക്കായിട്ട് അവർ കൊണ്ടാടുമ്പോൾ ദൈവം കൽപ്പിച്ചു നിർബന്ധമായിട്ട് നിങ്ങൾ വെറും കൈയ്യന്റെ അടുക്കൽ വരരുത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ബൈബിൾ ഒരു കാര്യം മനസ്സിലാകുന്നു, മിശ്രമിൽ കൊണ്ടാടിയ പെസഹയും പിന്നീട് അവർ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടിയ പെസഹയും തമ്മിൽ അന്തരമുണ്ട്. ഇത് രണ്ടും രണ്ട് സത്യത്തെ മനസ്സിലാകുന്നു. ഏറ്റവും പ്രധാനം, മിശ്രമിൽ വെച്ച് കൊണ്ടാടിയ പെസഹ സംഹാരദൂതൻ എന്നുള്ള വിടുതലായിരുന്നു. ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടിയ പെസഹ, ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ റിമെമ്പറൻസ്. കാൽവരി ക്രൂശിൽ കർത്താവ് അറക്കപ്പെട്ടത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ കർത്തൃമേശയാൻ ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാ? വെറും ഓർമ്മയാണ്. ഇത് മാംസമാകുമോ രക്തമാകുമോ ഒന്നുമില്ല, അത് ഭക്ഷിച്ചുകൊണ്ട് ജീവനും രക്ഷയും കിട്ടുന്നില്ല, അത് കർത്താവിനെ ഓർക്കുവാൻ വേണ്ടി മാത്രമാണ്. മിശ്രമിൽ കൊണ്ടാടിയ പെസഹ അവർക്ക് രക്ഷ കൊടുത്തു, പിന്നീട് ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ റിമെമ്പറൻസ്. ഈ രണ്ട് സത്യങ്ങൾ വലിയ വളരെ ഉറപ്പിച്ച് പഠിക്കുവാൻ കഴിയുന്ന മനോഹരമായ പഠനമാണ് പെസഹയെ കുറിച്ചുള്ള പഠനം. നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ആദ്യത്തെ പെസഹ ഒറിജിനൽ പാസോവർ എന്ന് പേര് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേറെ പേര് കൊടുക്കാം ഈജിപ്ഷ്യൻ പാസോവർ. അതായത് മിസ്രയീമിൽ വെച്ച് കൊണ്ടാടിയ പെസഹ, ഐദർ ഒറിജിനൽ പാസോവർ ഓർ ഈജിപ്ഷ്യൻ പാസോവർ. പിന്നീട് അവർ കൊണ്ടാടിയ പെസഹ, അതിന് പേര് കൊടുക്കാം ആനുവൽ ഓർ മെമ്മോറിയൽ പാസോവർ. അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയുന്നുണ്ട് പെർമനന്റ് പാസോവർ, അവർക്ക് സ്ഥിരമായിട്ട് നൽകപ്പെട്ട പെസഹ. ഇത് രണ്ടും വ്യത്യാസമുണ്ടെന്നുള്ളത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് നോക്കാം, ഇവിടെ ഇതും പഠിക്കണമെങ്കിൽ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് വരണം, അതായത് ഒറിജിനൽ പാസ് ഓവർ കൊണ്ടാടിയ ഭാഗത്തേക്ക് വരണം. അതെവിടെയാണ്? പുറപ്പാട് പുസ്തകം 12 ആദ്യത്തെ 13 വാക്യമാണ്. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ആ വാക്യം മുഴുവൻ ഇപ്പോൾ വായിക്കുന്നില്ല, എങ്കിലും ഞാനത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഓർമ്മ ചൂണ്ടിക്കാണിക്കാം. പുറപ്പാട് പുസ്തകം 12 എക്സോഡസ് ചാപ്റ്റർ 12:1-13 ഒറിജിനൽ പാസ് ഓവറിനെ കുറിച്ച് അവിടെ വായിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ 1 ഒന്ന് വായിക്കാം. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീമിൽ ചരളി ചെയ്തത് ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1 ഒന്നാമത് ശ്രദ്ധിക്കുക, ഇറ്റ് വാസ് പ്ലാൻ ഓഫ് ഗോഡ്. ഈ പെസഹയെ കുറിച്ചുള്ള ആലോചനകൾ ആരാണ് കൊടുത്തത്? ദൈവമാണ് കൊടുക്കുന്നത്. മനുഷ്യന്റെ മനസ്സിൽ അത് ഉരുത്തിരിഞ്ഞ ആശയമല്ല. ഇത് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴും കർത്താവ് ഒരു കാര്യം നോക്കിക്കൊണ്ട് ജീവിച്ചു. പെസഹയുടെ അന്ന് കർത്താവ് ക്രൂശിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. നമ്മള് മത്തായി 26:2 വായിച്ചാൽ കർത്താവ് പറയുന്നുണ്ട്, 2 കഴിഞ്ഞ പെസഹയാണ്, അന്ന് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും. അപ്പോൾ ഈ പെസഹ ആചരിക്കുമ്പോൾ കർത്താവിന് അറിയാം, കർത്താവ് ഒരു പെസഹ ദിവസം ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. ലാസ്റ്റ് പാസ് ഓവറിലും കർത്താവിന് അറിയാം അന്ന് കർത്താവ് മരിക്കുമെന്ന് അറിയാം. പെസഹ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു. 1 Corinthians 5:7 നമ്മൾ വായിച്ചല്ലോ, അത് നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. 1 Corinthians 1:19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ലോകസ്ഥാനത്ത് മുമ്പ് അറിയപ്പെട്ടവനും എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹൂ വെർലി വാസ് ഫോർ ഓർഡൈൻഡ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ബട്ട് വാസ് മാനിഫെസ്റ്റ് ഇൻ ദീസ് ലാസ്റ്റ് ഡേയ്സ്. ദൈവത്തിന്റെ സ്ഥിരനിർണയത്താലെ മുന്നറിവിന് ഒത്തവണ്ണം അവനെ ഏൽപ്പിച്ചു കൊടുത്തു, ലോകസ്ഥാപനത്തു മുമ്പേ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ പദ്ധതി നിഴലുകളായിട്ട് ഈ പ്രസംഗയിൽ കൽപ്പിച്ചാക്കുമ്പോൾ മോശയെ വിളിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ദൈവം കൽപ്പിക്കുമ്പോൾ തന്റെ പുത്രൻ ഒരു പെസഹയായിട്ട് അറുക്കപ്പെടുന്നതിന്റെ മുഴുവൻ ചിത്രങ്ങളും കണ്ടുകൊണ്ട് ദൈവം അത് കൽപ്പിക്കുന്നു. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കാം. 2 നോക്കിയാട്ടെ, 2 ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1 എ ന്യൂ ബിഗിനിങ്. നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ദൈവം ഇവരെ വിളിച്ച് പറയുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ഇവരെ ഇത് വിളിച്ചു പറയുന്നത് അവരുടെ കലണ്ടറിൽ 6 കഴിഞ്ഞപ്പോഴാണ്. അവരുടെ കലണ്ടറിൽ 6 കഴിഞ്ഞു. യഹൂദന്റെ 2 ഒന്ന് ഒരു സിവിൽ കലണ്ടർ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കലണ്ടറും 2 റിലീജിയസ് കലണ്ടറും. അവരുടെ രാഷ്ട്രീയ കലണ്ടറിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ള കലണ്ടറിൽ 6 കഴിഞ്ഞപ്പോൾ ദൈവം അവരെ വിളിച്ചിട്ട് പറയുക, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1 ദാറ്റ്സ് എ ന്യൂ ബിഗിനിങ്. പെസഹ കുഞ്ഞാടിനുള്ള ബന്ധത്തിൽ, വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തിന് വലുപ്പം ചിന്തിക്കുന്നതോറും നമുക്കത് ചിന്തിപ്പാനായിട്ട് കഴിയും. 6 കഴിഞ്ഞുപോയി, 7 ഒരു പുതിയ തുടക്കം. എന്നിട്ട് പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1 ഒരു പുതിയ തുടക്കം. ഇത് എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നുണ്ട് 3 ഈ മാസം 10 അതാത് കുടുംബത്തിന് ആട്ടുംകുട്ടിയെ, ഓരോരുത്തരും ഓരോ ആട്ടുംകുട്ടിയെ എടുക്കണം. ദൈവം കൽപ്പിച്ചാക്കിയാണ് 1 തൊട്ട് മാസത്തിന്റെ ആരംഭമായി 10 ആയപ്പോൾ നിങ്ങളൊരു ആട്ടുംകുട്ടിയെ വേർതിരിക്കണം. അടുത്തതായിട്ട് വായിക്കുന്നത് എന്താ? അതിന്റെ 6 നോക്കിക്കട്ടെ. ആ മാസം 14 സന്ധ്യ വരെ അതിനെ അറുക്കണം. ഇസ്രായേൽ മക്കളുടെ കൂട്ടമല്ല, സന്ധ്യ സമയത്ത് അതിനെ അറുക്കണം. 10 ആട്ടിൻകുട്ടിയെ എടുത്തു, 14 സന്ധ്യ സമയത്ത് അതിനെ അറുക്കുന്നു. അവർക്ക് ആട്ടിൻപറ്റങ്ങളുണ്ട്, പശുക്കളൊക്കെ ഉണ്ട്. അവരുടെ ആട്ടിൻപറ്റത്തു നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്തിട്ട് അവർ വീട്ടിൽ കൊണ്ടുവരിക, വീട്ടിനകത്ത് വെച്ചിരിക്കുക. 4 10 14 വരെ വീട്ടിനകത്തിരിക്കുകയാണ് ഈ ആട്ടിൻകുട്ടി. ഞാനിവിടെ ഒരു കലണ്ടറുള്ള ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ 14 സന്ധ്യ സമയത്ത് അതിനെ അറുക്കുന്നു. ഞാൻ അതിന്റെ ടൈം കാണിക്കാം. ഈ 14 സന്ധ്യ സമയത്ത് ഇതിനെ അറുക്കുന്ന സമയത്താണ് കർത്താവ് ക്രൂശിൽ മരിക്കുന്നത്. ആ കൃത്യസമയത്ത് ഞാനത് ടൈം എടുത്ത് കണക്കായി കാണിക്കാം. എന്നാൽ ഇവിടെ എന്നെ വീണ്ടും ചിന്തിപ്പിച്ചൊരു കാര്യം, 14 സന്ധ്യ സമയത്ത് കർത്താവ് അറുത്തെങ്കിൽ 3 കഴിഞ്ഞ് കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചു. അപ്പോൾ ഏത് ദിവസം കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചു? 14 പെസഹ അറുക്കുന്നത് അന്നാണ് കർത്താവ് മരിക്കുന്നത്. 15, 16, 17 അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 6 കഴിഞ്ഞ് 7 7th 17 കർത്താവിന്റെ പുനരുദ്ധാനം സംഭവിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലൊരു വാക്യം എടുത്ത് നോക്കിയേ, 8:4 നോക്കിയേ. 8:4 7 17 പെട്ടകം അറാറാസ് പർവ്വതത്തിൽ ഉറച്ചു. ആ ഡേറ്റ് നോക്കിയേ, 7 17 പെട്ടകം അറാറാസ് പർവ്വതത്തിൽ ഉറച്ചു. കർത്താവിന്റെ പുനരുദ്ധാനം നടന്നത് എന്ന 7 17 ശ്രീ പാപത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് ഒരു പുതിയ തുടക്കം നോഹയുടെ കാലത്ത് ആരംഭിച്ചത് 7 17 കർത്താവിന്റെ പുനരുദ്ധാനം സംഭവിച്ച് ആദമിൽ നിന്നല്ലാത്ത വേറൊരു റേഷനെ എടുത്തുകൊണ്ട് ഒരു പുതിയ തുടക്കം ദൈവം തുടങ്ങുന്നത് 7-ാം മാസം 17-ാം തീയതി. പഴയ നിയമത്തിൽ ആ ടൈപ്പിൽ നമ്മൾ കാണുന്നു, ഒരു പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ്. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമാണ്. കസേഹയുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കവും ഒരു പുതിയ റേസ്, പാപത്തോട് ബന്ധമില്ലാത്ത ഒരു പുതിയ തുടക്കം. അറാറത്ത് പർവ്വതത്തിൽ ആ പെട്ടകം വന്ന് ഉറയ്ക്കുമ്പോൾ നോക്കുക, പഴയത് കഴിഞ്ഞിട്ടൊരു പുതിയ തുടക്കം അവിടെ ആരംഭിക്കുകയാണ്. ഒരു പുതിയ യുഗം പോലെ ഒരു പുതിയ തുടക്കം മനുഷ്യവർഗത്തിന് അവിടെ ലഭിക്കുകയാണ്. നോഹയുടെ ജപ്പളെ ശേഷം ആ ഡേറ്റ് പരിശുദ്ധനാണ് അവിടെ കുറിച്ച് വെച്ചപ്പോൾ ഈ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ഡേറ്റ് അതിനോട് കോയിൻസൈഡ് ചെയ്യുന്നു. അത്ഭുതകരമായ ദൈവത്തിന്റെ ഡിസ്പെൻസേഷണൽ ട്രൂത്ത് പല സത്യങ്ങളും ദൈവയോടെ പഠിപ്പിക്കുന്നു. നോക്കുക, നമ്മളിവിടെ വേറൊരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ 10-ാം തീയതി എടുത്തിട്ട് 14-ാം തീയതിയാണ് ഈ ആറ്റിൻകുട്ടി അറക്കുന്നത്. കുറെ ഏറെ പഠിക്കാനുണ്ട് ആവശ്യത്തിൽ. എന്നാൽ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. കർത്താവ് എന്നെ വാക്ക് പറയുന്നത് ഏദൻ തോട്ടത്തിൽ വെച്ച് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എത്ര വർഷം കഴിഞ്ഞ കർത്താവ് വന്ന് മരിക്കുന്നത്? 4,000 വർഷം കഴിഞ്ഞ്. ആദം തൊട്ട് ക്രിസ്തു വരെ 4,000 വർഷമാണ്. ഇന്നോവേറ്റ് ഈസ് ഫോർ ഡേ. ഒരു ദിവസം 1,000 സംവത്സരം പോലെ, 1,000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. ഏദൻ തൊട്ട് കാൽവറി ക്രൂശ് വരെ 4 ദിവസമാണ്, 4,000 വർഷമാണ്. 10-ാം തീയതി ആറ്റൻകുട്ടി എടുത്തു, 14-ാം തീയതിയാണ് ആറ്റൻകുട്ടി അറക്കുന്നത്. നമുക്ക് വേണ്ടി വാക്ക് പറഞ്ഞ് 4,000 വർഷം കഴിയുമ്പോഴാണ് കർത്താവ് ക്രൂശിൽ വന്ന് മരിക്കുന്നത്. ആ നിരലും നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നീട് നോക്കുക, ഈ ആറ്റൻകുട്ടിയെ കുറിച്ച് തന്നെ വളരെയധികം പഠിക്കാൻ കഴിയും. എന്നാൽ ഞാൻ 1, 2, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അവിടെ പറയുന്നു, ആറ്റൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. 5-ാം വാക്യം, ആറ്റൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഇത്തിരി പഠിക്കാം. അതോടുള്ള ബന്ധത്തിൽ കർത്താവനെ കണ്ടുമുട്ടിയവരൊക്കെ അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു. അവനെ ന്യായം വിധിച്ച പീലാത്തോസ് പറഞ്ഞു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവനെ ക്രൂശിക്കുന്ന അധികാരം ഉണ്ടായിരുന്ന ശതാധിപൻ പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. അവനോട് അടുത്തു നിന്ന ശിഷ്യന്മാർ പറഞ്ഞു, അവനിൽ പാവമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ നിന്നും പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സ്ഥാപിച്ചു. എത്ര പ്രാവശ്യം പറഞ്ഞു? 2 പ്രാവശ്യം പറഞ്ഞു. ഈ 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം എന്നാ പറയാ, 2 പ്രാവശ്യം പറഞ്ഞു എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. പറഞ്ഞ എപ്പോഴാണെന്ന് നോക്കിയോ, വേണേ വാക്യം നോട്ട് ചെയ്തോ. മത്തായി 3:17 മത്തായി 17:5 സമയത്തിന്റെ ഇതുകൊണ്ട് വാക്യം വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. 2 സന്ദർഭത്തിൽ പറഞ്ഞു. 1, കർത്താവ് സ്നാനമേറ്റ് ജലത്തിൽ നിന്ന് പോകുമ്പോൾ സ്വർഗത്തിൽ തുറന്ന് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രനെ, ഇവന് ഞാൻ പ്രസാദിച്ചു. മറ്റൊന്ന്, ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് മറുപമലയിൽ വെച്ച് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രനെ, ഇവന് ഞാൻ പ്രസാദിച്ചു. ഈ 2 സന്ദർഭങ്ങളിൽ പറഞ്ഞു. നമ്മൾ ഇനിയൊന്ന് ശ്രദ്ധിക്കാം. 30 വർഷം കർത്താവ് എങ്ങനെ ജീവിച്ചു എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. 30 ഇയേഴ്സ്. 30-ാം വയസ്സിൽ സ്നാമയോനാന്റെ കൈക്കളിൽ സ്നാനമേറ്റ് അവൻ പരിശുദ്ധസൂക്ഷ്മയ്ക്ക് ഇറങ്ങിയാണ്. അവൾ കഴിഞ്ഞ 30 വർഷം ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ ഗോഡ് വാസ് പ്ലീസ്ഡ് ഇൻ ഹിസ് പ്രൈവറ്റ് ലൈഫ്. വീണ്ടും 3.5 വർഷം അവൻ പരിശുദ്ധസൂക്ഷ്മ. ഈ പരിശുദ്ധസൂക്ഷ്മ കഴിഞ്ഞ് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും സ്വർഗത്തിൽ നിന്ന് കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്നാ, ഗോഡ് വാസ് പ്ലീസ്ഡ് ഇൻ ഹിസ് പബ്ലിക് ലൈഫ്. അവന്റെ പരസ്യ ജീവിതത്തിലും ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടാകുമ്പോൾ, 1 അവന്റെ രഹസ്യ ജീവിതം കഴിഞ്ഞ്, മറ്റൊന്ന് പരസ്യ ജീവിതം കഴിയുമ്പോൾ. ഈ 2 പ്രാവശ്യം പറയുന്നതിന്റെ കാരണം അവന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സ്വർഗം പ്രസാദിച്ചെന്നുള്ളത് എടുത്തു പറയുകയാണ്. ഇവിടെ എടുത്തു പറഞ്ഞു, ആറ്റൻകുട്ടി ഊനമില്ലാത്തതായിരിക്കും. യാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഊന്നി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, വിതൗട്ട് സ്പോട്ട് വേർ ഇസ് നോ ബ്ലെമിഷ്. ഊനവും മുഖവും ഇല്ലാത്തതാണ് മലയാളത്തിൽ വന്നിരിക്കുന്നത്. വിതൗട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയില്ലാത്ത എന്ന് പറഞ്ഞാൽ പുറമേ യാതൊരു ഒരു കുറവുമില്ലാത്ത. വേർ ഇസ് നോ ബ്ലെമിഷ്, ആന്തരികമായ ഒരു കുറവുമില്ലാത്ത. ആന്തരിക കുറവിനെ ഇല്ലെന്ന് പറയാൻ കഴിയുന്ന ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവമാണ് അകം നോക്കുന്നത്. അവൻ നോക്കിയിട്ട് 2 പ്രാവശ്യം പറഞ്ഞു, അവനൊരു കുറ്റവും കാണുന്നില്ല, അവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗം പ്രഘോഷിച്ചു. ഇനി പുറമുള്ളവരെ നോക്കാം. ഈ ആറ്റൻകുട്ടിയെ 10-ാം ദിവസം എടുത്തിട്ട് 14-ാം തീയതി സന്ധ്യസമയത്ത് അറക്കുമ്പോൾ ചില വേദപണ്ഡിതന്മാർ പറയുന്നു, ഒരു 3.5 ദിവസം 4 ദിവസം അതിനെ സൂക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധസൂക്ഷ ഏകദേശം 3.5-4 ദിവസമാണ്. ഈ 3.5-4 ദിവസം ഈ ആറ്റൻകുട്ടി മുറിക്കാതിരിക്കുമ്പോൾ, അത് അയവിറക്കുമ്പോൾ, അത് നടക്കുമ്പോൾ, അത് കുടിക്കുമ്പോൾ, അത് കിടക്കുമ്പോഴൊക്കെ വീട്ടിലുള്ളവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, ഇതിനെന്തെങ്കിലും ഊനമുണ്ടോ? കാരണം എന്താ? ഊനമുള്ളതിനെ അർപ്പിച്ചാൽ സംഹാരദൂതന്റെ ആ മരണമാഭവനത്തിൽ കടന്നു വരും. അതുകൊണ്ട് ഊനമില്ലാത്ത ആടിനെ അർപ്പിക്കണം. വീട് മുഴുവൻ ശ്രദ്ധിക്കുകയാണ്, ഇതിന് എന്തെങ്കിലും ഊനമുണ്ടോ? 3.5 വർഷം ഈ ഭൂമി കർത്താവ് ജീവിച്ചപ്പോൾ സകല കണ്ണുകളും അവനെ ശ്രദ്ധിച്ചു, അവന്റെ ശത്രുക്കൾ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരിൽ ആർക്കും ഒരു കുറ്റം അവന് കാണാൻ കഴിഞ്ഞില്ല. ആ സത്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പിന്നീട് 6-ാം വാക്യം നോക്കിയാട്ടെ, 12:6 ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമല്ല, സന്ധ്യ സമയത്ത് അതിനെ അറക്കണം. ദൈവം വളരെ നിർബന്ധമായിട്ട് ഒരു ടൈം പറയുന്നുണ്ട് ഇതിനെ അറക്കേണ്ട സമയം. 1, 2 വേദഭാഗം വായിച്ചു നോക്കാം. സംഖ്യാപുസ്തകം 9:2-3 വായിച്ചു. സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിന്റെ നമ്പേഴ്സ് ചാപ്റ്റർ 9 വേഴ്സ് 2 ആൻഡ് 3 സംഖ്യാപുസ്തകം 9 രണ്ട് മൂന്നും വാക്യം, കാരണം അത് ഇംഗ്ലീഷിലൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതിന് അതിനെ ഇസ്രായേൽ മക്കൾ പെസഹാദിനെ നിശ്ചയിച്ച സമയത്ത് ആചരിക്കണം. അതിന് നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ മാസം 14-ാം തീയതി വൈകുന്നേരത്ത് അത് ആചരിക്കണം. അതിന്റെ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും അനുസരണമായി നിങ്ങളത് ആചരിക്കണം. ദൈവം നിർബന്ധമായി പറഞ്ഞു അതിനെ സന്ധ്യ സമയത്ത് ആചരിക്കണം, അതിന് കൽപ്പിച്ചാക്കിയ സമയത്ത് അതിനെ ആചരിക്കണം. ന്യൂ കിങ്സ് വേർഷൻ എന്റെ ഇരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറയാം. Let the children of Israel keep the Passover at its appointed time on the 14th day of this month. At twilight, you shall keep it at appointed time. Twilight എന്നുള്ളതിന് ഒരു മാർജിനൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ബിറ്റ്വീൻ ദ ഈവനിങ്സ്, അതിന്റെ എബ്രായ ഭാഷയിലുള്ള ശരിയായിട്ടുള്ള ഭാഷാന്തരം ഈ ബൈബിളിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, മാർജിനിൽ കൊടുത്തിട്ടുണ്ട്. ബിറ്റ്വീൻ ടു ഈവനിങ്സ്, ട്വിലൈറ്റ് ഇംഗ്ലീഷിൽ ട്വിലൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ദൈവം നിർബന്ധമായിട്ടൊരു ടൈം അവിടെ കൽപ്പിച്ചാക്കുന്നുണ്ട്. രണ്ട് സന്ധ്യകളുടെ മധ്യത്തിൽ അതിനെ ഇറക്കണം. ഇസ്രായേൽ മക്കളുടെ രണ്ട് സന്ധ്യയുണ്ട് ഓരോ ദിവസവും, അതായത് ഉച്ചയ്ക്ക് 3 മണിയും വൈകിട്ട് 5 മണിയും ഓരോ സന്ധ്യയാണ്. സൂര്യന്റെ അത്യുഷ്ണം അതിന്റെ കാഠിന്യം കുറയുന്ന 3 മണി അവരുടെ 1-ാം സന്ധ്യയും സൂര്യൻ അസ്തമിച്ചുടങ്ങുന്ന 5 മണി അവരുടെ 2-ാം സന്ധ്യയുമാണ്. ദൈവം നിർബന്ധമായിട്ട് പറഞ്ഞു ഈ ട്വിലൈറ്റ് ഈ രണ്ട് സന്ധ്യകളുടെ മധ്യത്തിൽ ഈ പെസഹ കുഞ്ഞാണെ അറുത്തിരിക്കണമെന്ന് പറഞ്ഞു, 3-ാം മണിയും 5-ാം മണിയും. ഇനിയും നമ്മുടെ കർത്താവ് ഇപ്പോൾ മരിച്ചാൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം തീരുമാനത്തിൽ നിന്ന്. ഒരു ചെറിയ പഠനമാണ്, ഒന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഈ 3-ാം മണിയും 5-ാം മണിയും നമ്മുടെ സമയമാക്കി തീർക്കണമെങ്കിൽ ഒരു വാക്യം വായിച്ചിട്ടാണ് കർത്താവ് മരിച്ച സമയം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആ വാക്യം ഒന്ന് എടുത്താലേ മനസ്സിലാവുള്ളൂ. ഈ പെസഹ അറുത്ത സമയത്താണോ കർത്താവ് മരിച്ചതെന്ന് നോക്കാം. മാത്യു ചാപ്റ്റർ 27:45-46 45-46 ആറാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്തെ യേശു എലി എലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു, എന്റെ ദൈവം എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന്. അവിടെ നിന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ എലിയാവെ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ചു പിഞ്ഞു നിറച്ച് ഓടത്തണ്ടിമേലാക്കി അവൻ കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക ഏലിയാവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 6-ാം മണി നേരം തൊട്ട് 9-ാം മണി നേരം വരെ ദേശത്തിരുട്ടുണ്ടായി. 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിച്ചു. അന്നേരം പറയുകയാണ് ഏലിയാ വരുമോ ഇവനെ രക്ഷിക്കുമോ നോക്കാം. അവര് ഒരു ഓടത്തണ്ണിൽമേൽ സ്പോങ്ങിലെ വീഞ്ഞൊക്കെ കർത്താവിന്റെ വായവർ അടുപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവർ നോക്കി നിൽക്കുക. ഈ നോക്കി നിൽക്കുന്ന എപ്പോഴാ 9 മണിക്ക് കർത്താവ് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിച്ചു. വിളിച്ച ശേഷമാണ് വീഞ്ഞു കൊണ്ട് കൊടുക്കുന്നത്. അവർ നോക്കി നിൽക്കുക ഏലിയാ വരുമോ. പിന്നെയും അല്പസമയം കഴിഞ്ഞിട്ടാണ് കർത്താവ് ഇവിടെ വായിക്കുന്നു, പിന്നെയും അവൻ ഉറക്ക കരഞ്ഞ് പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിച്ചു. അല്പസമയം കഴിഞ്ഞു ഏലിയാ വരുമോ എന്ന് അവർ നോക്കി നിന്നു. വീണ്ടും അവൻ ഉറക്കെ കരഞ്ഞ് പ്രാണനെ വിട്ടു. അപ്പോൾ 9 മണി കഴിഞ്ഞല്ലോ കർത്താവ് മരിച്ചിട്ടുണ്ട്. 9 മണി, അതായത് ഈ 9 മണി യഹൂദന്റെ സമയം 9 മണി എന്ന് പറയുന്നത് നമ്മുടെ സമയമായിട്ട് മാറ്റാൻ വളരെ സിമ്പിളാണ്. 6 മണിക്കൂർ കൂട്ടിയാൽ മതി. അതായത് നമുക്കൊരു ദിവസം തുടങ്ങുന്നത് രാത്രി 12 മണിക്കാണ്, യഹൂദന്റെ ദിവസം തുടങ്ങുന്നത് വൈകിട്ട് 6 മണിക്ക്. നമ്മുടെ ദിവസവും അവരുടെ ദിവസവും തമ്മിൽ 6 hours ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു 6-ാം മണി നേരം തൊട്ട് 9-ാം മണി നേരം വരെ ഇരുട്ടുണ്ടായി. അപ്പോൾ 6-ാം മണി എന്ന് പറയുമ്പോൾ 6 മണിക്കൂറുടെ കൂട്ടിയാൽ എത്രയായി? 12 മണി. 6-ാം മണി നേരം തൊട്ട് 9-ാം മണി നേരെ ദേശം ഇരുട്ടുണ്ടായി. 9-ാം മണി എന്ന് പറഞ്ഞാൽ എത്രയായി? 9 + 6 = 3 മണി. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 3 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 3-ാം മണി നേരത്താണ്, 3 മണിക്കാണ്, നമ്മുടെ 3 മണിക്കാണ് കർത്താവ് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിക്കുന്നത്. വീണ്ടും 3 മണി കഴിഞ്ഞിട്ട്, അല്പം കൂടെ കഴിഞ്ഞിട്ട് അവൻ ഉറക്കെ കരഞ്ഞ് പ്രാണനെ വിട്ടു. രണ്ട് സന്ധികൾ നമ്മൾ ഓർച്ചല്ലോ എപ്പോഴൊക്കെയാ? 3 മണിക്കും 5 മണിക്കും. പെസഹ അറുക്കേണ്ടത് എപ്പോഴാ? 3 മണിക്കും 5 മണിക്കും ഇടയ്ക്കാണ്. അപ്പൊ കർത്താവ് മരിച്ചിരിക്കുന്നത് എപ്പോഴാ? മത്തായി 26:2 കർത്താവ് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാണ് അന്ന് ഘോഷിക്കപ്പെടും. ആ 26:5 വായിച്ചാൽ പെസഹ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തടസ്സപ്പെടുത്തുന്നെങ്കിലും അന്നത് സംഭവിക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഈ പെസഹ അറുക്കുന്ന സമയത്ത് തന്നെ കർത്താവ് മരിക്കുകയും ചെയ്തു. വചനത്തിൽ ഓർപ്പിച്ച പോലെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനും ഒത്തവണ്ണം തന്റെ പുത്രനെ ഏൽപ്പിച്ച ചിത്രം മനോഹരമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. വീണ്ടും നമുക്ക് നോക്കാം പുറപ്പാട് 12:6 അവിടെ ദൈവം എടുത്തു പറഞ്ഞു ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം അതിനെ സന്ധ്യ സമയത്ത് അറുക്കണം. ഈ പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടതാരാണ്? ഈ ഇസ്രായേൽ മക്കൾ എല്ലാവരുമാണ്. ദൈവം അത് എന്തിനാ പറഞ്ഞെന്നറിയാമോ? പീലാത്തോസ് പറഞ്ഞ വാക്ക് നമ്മൾ വായിച്ചാൽ അറിയാം. യോഹന്നാൻ 19:35-19:6 പീലാത്തോസ് കർത്താവിനോട് പറയുന്നുണ്ട്, പീലാത്തോസ് ഞാൻ യഹൂദനും നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്റെ എന്റെ പക്കൽ ഏൽപ്പിച്ചു. മാത്രമല്ല പീലാത്തോസ് ആരോടാ പറയുന്നത്? നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. ആരോടാ പറയുന്നത്? യഹൂദന്മാരോടാ. നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. സോ ഹൂ വാസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഡെത്ത്? ജസ്റ്റ് ജൂയിഷ് പീപ്പിൾ. യഹൂദന്മാരാണ് ബഹളമുണ്ടാക്കി ഇവിടെ പിലാത്തോസ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഞാൻ യഹൂദനോ നിന്റെ ജനവും മഹാവിരോധന്മാരെ നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചു. പിലാത്തോസ് ശ്രമിച്ചു നോക്കി, ഒന്നും നടക്കും, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. യഹൂദന്മാർ അവനെ കൊണ്ടുവന്ന് ക്രൂശിക്കുകയാണ്. ഇവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ഇസ്രായേൽ സഭയുടെ കൂട്ടമല്ല, ദ ഹോൾ കോൺഗ്രിഗേഷൻ ഓഫ് ഇസ്രായേൽ, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ക്രൈസ്റ്റ് ഡെത്ത്. ഇവിടെ പഴയ നിയമത്തിലും അത് കൽപ്പിച്ചാക്കിയിരിക്കുന്നത് കാണുന്നുണ്ട്. നമുക്ക് യോഹന്നാൻ 12:46 ഈ പെസഹാക്കും ഞാനുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം 12:46 നോക്കിയാട്ടെ, അതാത് വീട്ടിൽ വെച്ച് അത് തിന്നണം, ആ മാംസം ഒട്ടും വീട്ടിന് പുറത്തു കൊണ്ടുപോകരുത്, അതിലൊരസ്ഥിയും ഒടിക്കരുത്. പെസഹാ കുഞ്ഞാണിനെ അറുക്കുമ്പോൾ അതിന്റെ അസ്ഥി ഒന്നും ഒടിക്കരുത്. സങ്കീർത്തനം 34:20 നിന്നുള്ളൊരു ഈ ഭാഗം കാണുന്നുണ്ട്. സങ്കീർത്തനം 34:20 അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിക്കാം. 19:ാം യോഹന്നാൻ 19:31-36 36-ാം വാക്യമെങ്കിലും വായിക്കാം. അവന്റെ ഒരു അസ്ഥി ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകണം എന്നാണ് സംഭവിച്ചു. അവർ കുത്തിവെങ്കിലേക്ക് നോക്കുമെന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. ആ ഭാഗം നമുക്കറിയാം, ശബത്ത് നാളിലെ ശവങ്ങള് ക്രൂശിലിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് കർത്താവിന്റെ കാലം ഒടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാലം ഒടിക്കാനാണ്, എന്തിനാ ഈ കാലം ഒടിക്കുന്നതെന്ന് അറിയാമോ? ക്രൂശിക്കുമ്പോൾ കാലല്പം ഇങ്ങനെ വളച്ചു വെച്ചിട്ടാണ് ക്രൂശിക്കുന്നത്. ഇങ്ങനെ രണ്ട് കാലും വളച്ചു വെക്കുന്നു, അല്പം മുട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ക്രൂശിക്കുന്നത്. കൈകൾ ഇങ്ങനെ ആണികൾ അടിച്ചിട്ട് മുട്ട് കാലിന്റെ മുട്ട് മടക്കി വെച്ചിട്ടാണ്, അല്പം മടക്കിയിട്ടാണ് ആണി അടിക്കുന്നത്. അതായത് ക്രൂശിച്ചാൽ ഒരു ദിവസം കൊണ്ടൊന്നും മരിക്കില്ല. ഈ ക്രൂശിൽ ഇങ്ങനെ കിടന്ന് 2-3 ദിവസമൊക്കെ ഇങ്ങനെ കിടന്നിട്ടാണ് മരിക്കുന്നത്. ഇങ്ങനെ കിടന്ന് കിടന്ന് ശ്വാസം മുട്ടി മുട്ടി അവസാനം ക്ഷീണിച്ച് പ്രാണൻ വലിക്കാൻ വയ്യാതെ വന്നിട്ട് ശ്വാസം മുട്ടി മരിക്കുക. അപ്പോൾ പ്രാണൻ കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഈ ആണിയിൽ കാലിൽ ഇങ്ങനെ പൊങ്ങാം, അതിനായി മുട്ട് വളച്ചു കൊടുത്തിരിക്കും, കാലിൽ ഇങ്ങനെ പൊങ്ങി ശ്വാസം എടുക്കണം. അതും ഒരു സന്ദർഭം കഴിയുമ്പോൾ അവർക്ക് പൊങ്ങാൻ കഴിയില്ല, അപ്പോൾ ശ്വാസം മുട്ടിച്ചാൽ. അവളെ കാലൊടിച്ചതിൻ്റെ കാരണം, കാലൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലിൽ കിളരാൻ സാധിക്കില്ല. അതിനാണ് കർത്താവിൻ്റെ കാല് ഒടിക്കാനായിട്ട് അവർ വരുന്നത്. കള്ളന്മാരുടെ രണ്ടുപേരുടെ കർത്താവിനോട് ക്രൂശിച്ചവരുടെ കാലൊടിച്ചു. പക്ഷെ കർത്താവിൻ്റെ കാലൊടിക്കാൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ മരിച്ചിരിക്കുക, അവൻ്റെ കാലൊടിച്ചില്ല. അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോവില്ല. ഇനി ഇത് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, കാലത്തിന്റെ തികവിൽ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ഗോഡ് സെൻഡ് ഫോർത്ത് ഹിസ് സൺ ഇൻ ടു ദ വേൾഡ് എന്നാണ്. അത് വാസ്തവത്തിൽ പഠിച്ചാൽ രാഷ്ട്രീയമായി പോലും ഈ ലോകത്തിന്റെ കാര്യങ്ങളെ ദൈവം നിയന്ത്രിച്ചിട്ടാണ് യേശുക്രിസ്തുവിനെ അയക്കുന്നത്. ഒരു റോമൻ ഭരണകൂടം വന്ന ശേഷമാണ്, അതിനു മുമ്പ് ഗ്രീക്ക് ഭരണകൂടം വന്ന് യവന ഭാഷ ലോകത്തിൽ വ്യാപകമായി, ദൈവത്തിന്റെ വചനം ആ യവന ഭാഷയിൽ എഴുതുവാൻ ക്രമീകരിച്ചുകൊണ്ട് റോമൻ ഭരണത്തിന്റെ ഉറപ്പും നിയമങ്ങളും കൊണ്ടുവന്ന ശേഷമാണ് യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നത്. അത് ദൈവം ചെയ്തതാണ്. ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ഗോഡ് സെൻഡ് ഫോർത്ത് ഹിസ് സൺ, കാലത്തിന്റെ തികവിൽ ദൈവം തന്റെ പുത്രനെ അയച്ചു. കാരണം യഹൂദന്റെ നിയമം അനുസരിച്ച് കർത്താവിനെ ക്രൂശിച്ചിരിക്കുന്ന ദൈവദൂഷണം പറഞ്ഞെന്ന്, ദൈവദൂഷണം പറഞ്ഞ് അവനെ കൊല്ലുകയാണെങ്കിൽ എങ്ങനെ കൊല്ലണ്ടേ? കല്ലെറിഞ്ഞാ കൊല്ലണ്ടേ? കല്ലെറിഞ്ഞു വന്നാൽ നമ്മൾ ഓർക്കുന്ന പോലെ ചെറിയ കല്ലെറിയല്ല, ഈ ജനങ്ങൾ മുഴുവൻ കല്ലുകൾ എടുത്തിട്ട് എറിഞ്ഞിട്ട് കൽക്കൂനയാകുന്നത്. ആ മനുഷ്യന്റെ അസ്ഥികളൊക്കെ ചതഞ്ഞൊടിഞ്ഞു പോകും കല്ലെറിഞ്ഞു കൊന്നാൽ. എന്നാൽ റോമൻ നിയമ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഈ കുറ്റങ്ങൾക്ക് കല്ലെറിഞ്ഞു കൊല്ലാൻ സാധിക്കില്ല, റോമക്കാരാണ് ഭരിക്കുന്നത്. യഹൂദന്റെ ആ നിയമം അവിടെ പ്രാബല്യത്തിൽ വരുത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. തിരുവെഴുത്തിന്റെ പ്രവചനങ്ങൾ നിവർത്തിക്കും. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എനിക്ക് കയ്പ ദാഹത്തിന് കുടിക്കാൻ തന്നു, എന്റെ അസ്ഥികൾ എന്നെ ബന്ധമിട്ടിരിക്കുന്നു. അതായത് ക്രൂശിന്റെ ചോട്ടിലോട്ട് എടുത്ത് ആണി അടിച്ചിട്ട് ക്രൂശിടുമ്പോൾ അസ്ഥികൾ ബന്ധമിടുന്നു. ഇതെല്ലാം നിവർത്തിക്കാൻ ആ റോമൻ ഭരണകൂടം ദൈവം കൊണ്ടുവന്നിട്ട് സകല കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടാണ് കാൽവറി ക്രൂശ് സംഭവിക്കുന്നത്. സോ ദൈവത്തിന്റെ ആ വലിയ ഓവർറൂളിങ് ഇവിടെ കാണുമ്പോൾ ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, അതിന്റെ അസ്ഥികളൊന്നും ഓടിയരുത്. പെസഹാ കുഞ്ഞാടിന്റെ അസ്ഥികളൊന്നും ഓടിയരുത്. 12:10 വായിക്കുന്നുണ്ട്, അതിന്റെ മാംസം പിറ്റേനാൾ കാലത്തേക്ക് ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേനാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം. പിന്നീട് ശേഷിക്കുന്നൊന്ന് രാവിലത്തേക്ക് വെക്കരുത്. എന്തുകൊണ്ടാണ് ഇതിന്റെ മാംസം പിറ്റേ ദിവസം വെക്കരുതെന്ന് പറഞ്ഞത്? ഇത് തീയിൽ ചുട്ട് കഴിക്കണമെന്ന് പറയുമ്പോൾ കർത്താവിന്റെ സഫറിങ്ങിനെ കാണിക്കുന്നുണ്ട്. ഞാൻ അത്ര വിശദമായിട്ട് പോയില്ല, പോയാൽ അങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണം, ഭയങ്കര ഒരു നീണ്ട പഠനമായി പോകും. കാരണം അതുപോലെ പഠിക്കാൻ കഴിയുന്ന അത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ പെസഹയുള്ള ബന്ധത്തിൽ. എന്നാൽ ശേഷിക്കുന്ന രാവിലത്തേക്ക് വെക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2:1 ഒരു വാക്യം വായിച്ചു നോക്കാം, അതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:27-31 വാക്യം, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. 31 വാക്യം, അവനെ പാതാളത്തിൽ വിടുകയില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. അവന്റെ ജഡം ദ്രവത്വം കണ്ടില്ല. ഒരു മാംസം പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ ആ മാംസത്തിൽ ചീയൽ കയറും. യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ചീയൽ അല്ലെങ്കിൽ ദ്രവത്വം കാണാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. പഴയ നിയമ ടൈപ്പിലും ഈ പെസഹ കുഞ്ഞാടിന്റെ മാംസം പിറ്റേ ദിവസത്തിൽ വെക്കാൻ പാടില്ല. ഏത് ശരീരം മരിച്ചാലും പെട്ടെന്ന് അതിനകത്ത് ദ്രവത്വം കടന്നു വരും. നമ്മുടെ കർത്താവിന്റെ ശരീരത്തിൽ ദ്രവത്വം കടന്നിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ചൊരു ദൈവവാസം പറഞ്ഞു, ഹി വാസ് ഹോളി ഇൻ ബർത്ത്, ഹാംലെസ് ഇൻ ലൈഫ്, അൺഡിഫൈൽഡ് ഇൻ ഡെത്ത്. അവൻ ജനനത്തിൽ വിശുദ്ധനായിരുന്നു, ജീവിതത്തിൽ നിർദോഷിയായിരുന്നു, മാത്രമല്ല മരണത്തിൽ ദ്രവത്വം അവൻ കണ്ടവനുമല്ല. ഹി വാസ് ഹോളി ഇൻ ബർത്ത്, ഹാംലെസ് ഇൻ ലൈഫ്, അൺഡിഫൈൽഡ് ഇൻ ഡെത്ത്. നോക്കുക, ഈ പഴയ നിയമ ദൃഷ്ടാന്തത്തിൽ ഇതെല്ലാം കാണുന്നുണ്ട്. തീയിലിട്ട് ചുടണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സഫറിങ്ങിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. കയ്പുചീരയോടുകൂടെ നമ്മളത് ഭക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തിന്നണം. ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത് ഇസ്രായേൽ മക്കൾ അതിനെ സന്ധ്യാസമയത്ത് അതിനെ ഇറക്കണം, അതിൻ്റെ രക്തം കട്ടിലക്കാൽമേൽ പുരട്ടണം. എട്ടാം വാക്യമല്ലേ, എട്ടാം വാക്യത്തിൽ അത് കയ്പുചീരയോടുകൂടെ അവർ തിന്നണം. തീയിൽ ചുട്ടായ മാംസം പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം, കയ്പുചീരയോടുകൂടെ തിന്നണം. അവരിത് തിന്നണം, കട്ടിലക്കാൽമേൽ ഇത് പുരട്ടണം. നോക്കുക, പെസഹ കുഞ്ഞാടിൻ്റെ മാംസം അവർ ഭക്ഷിപ്പാൻ കടമ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനെ നമ്മുടെ സ്വന്തമാക്കണം. എനിക്ക് വേണ്ടി മറ്റൊരാൾക്ക് തിന്നാനായിട്ട് കഴിയില്ല, ഞാൻ തന്നെ അതിനെ ഭക്ഷിക്കണം. രക്തം കട്ടിളക്കാൽമേലും കുരുടി മേലും പുരട്ടണം. കട്ടിളക്കാൽമേലും കുരുടി മേലും പുരട്ടിയില്ലെങ്കിൽ നമുക്കറിയാം ആദ്യജാതന്മാർ മരിക്കുന്നു. ഇവിടെ ഒരു പഠനം വീണ്ടും പഴയ നിയമത്തിൽ നിന്ന് എടുക്കാനായിട്ടുണ്ട്. ആദ്യജാതന്മാർ, ഇസ്രായേലിലെ ആദ്യജാതന്മാരെ എങ്ങനെയാണ് ദൈവത്തിനുവേണ്ടി വേർതിരിക്കുന്നത്? എല്ലാ ഗോത്രത്തിലെ ആദ്യജാതന്മാരെ വേർതിരിക്കുന്നതിന് പകരം ദൈവം എന്ത് ചെയ്തു? ലേവി ഗോത്രത്തെ മൊത്തത്തിൽ അങ്ങ് വേർതിരിച്ചു. ലേവി ഗോത്രം വാസ്തവത്തിൽ ആദ്യജാതന്മാർക്ക് പകരമാണ്. വാക്യമുണ്ട് സംഖ്യാപുസ്തകത്തിലെ, എണ്ണമൊക്കെ പറയുന്നുണ്ട് സംഖ്യാപുസ്തകത്തിൽ. എല്ലാ കുടുംബത്തിലെയും ആദ്യജാതന്മാർ ദൈവത്തിനുള്ളതായിരുന്നു. എന്നാൽ എല്ലാ കുടുംബത്തിലെ ആദ്യജാതന്മാരെ എടുക്കുന്നതിന് പകരമാണ് ലേവി ഗോത്രം മുഴുവൻ ആദ്യജാതന്മാർക്ക് വേണ്ടി പകരം കൊടുക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ആദ്യജാതന്മാരാണ്. എബ്രാലേഖനം 12:21 സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയെന്ന് നമ്മെക്കുറിച്ച് വായിക്കുന്നു. നമ്മൾ ഈ വിധത്തിൽ ഒന്ന് ചിന്തിച്ചു വയ്ക്കേ, ഈ കുഞ്ഞാടന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ആദ്യജാതന്മാരാണ് നമ്മൾ. ആദ്യജാതന്മാർ മരിച്ചു പോകേണ്ടതാണ്, പക്ഷെങ്കിൽ കുഞ്ഞാടന്റെ ചോരയാൽ അവർക്ക് വിടുതൽ ലഭിക്കുന്നു. ഈ ചോര കട്ടിളക്കാൽമേലും കുരുടിമേലും പുരട്ടേണ്ടത് ആവശ്യമാണ്. ഇനി ഇവിടെ അതിപ്രധാനമായിട്ടൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. അതിന് 22-23 വാക്യത്തിൽ ഈ കട്ടിളക്കാൽമേലും കുരുടിമേലും ഈ ചോര പുരട്ടണമെങ്കിൽ ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടിളക്കാൽമേലും കുരുടിമേലും പുരട്ടണം. കുഞ്ഞാടിനെ അറുക്കുമ്പോൾ കിണ്ണത്തിൽ ആ രക്തം അവർ പിടിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുമ്പോഴും യഹൂദന്മാർ, നമ്മൾ ഓർത്തല്ലോ ഇത്രയും ലക്ഷം യഹൂദന്മാർ വന്ന് നിൽക്കുകയാണ്. അവര് എന്റെ എത്ര സംഖ്യയുണ്ട്, അത്രയും സംഖ്യകൾ ദേവാലയത്തിനകത്ത് കയറ്റിയിട്ട് വാതിലടയ്ക്കും. അവിടെ നിന്നിട്ട് ഇങ്ങനെ പുരോഹിതന്മാർ രണ്ട് ലൈനായിട്ട് നിൽക്കുക, അവർക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ഈ ആടിനെ മുഴുവൻ ഇങ്ങോട്ട് അറുത്തിട്ട് അതിന്റെ ചോര വലിയ പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് യാഗപീഠത്തിന്റെ ചോട്ടിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ടാണ് ഈ പെസഹയും കൊണ്ട് പോയിട്ട് പിന്നീട് അവരെ ചുട്ടു ഭക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവൊക്കെ പെസഹ ആചരിക്കുമ്പോഴും പത്രോസും മറ്റും ഈ ആടിനെ കൊണ്ടുവന്ന് അറുത്തിട്ടാണ് ഈ, അല്ലാതെ അവിടെ വെച്ച് അറുത്തല്ല, ദേവാലയത്തിൽ കൊണ്ടുവന്ന് അറുത്തിട്ട് ആ വിധത്തിൽ ഭക്ഷിക്കുന്ന ഒരു കർമ്മമാണ് യഹൂദന്റെ ആചാരമായിട്ടിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, ഈ കട്ടിളക്കാൽമേലും കുരുടിമേലും ഇത് പുരട്ടാനായിട്ട് ദൈവം പറഞ്ഞു ഈസോപ്പ് തണ്ടിന്റെ കെട്ടുകൊണ്ട് അർപ്പിക്കണം. ദൈവം എന്താ വേറൊരു ചെടി പറയാഞ്ഞ്? ദേവദാരുവിന്റെ ഒരു കമ്പെടുത്ത് പുരട്ടണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ പുരട്ടില്ലായിരുന്നു, പുരട്ടും. ദേവദാരു കൊണ്ടുവരണമെങ്കിൽ അവർ ലെബനോനിൽ പോകണം, ലെബനോൻ കൊണ്ടുവരാൻ. എന്നാൽ ഈസോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസോപ്പ് എന്ന് പറഞ്ഞ ഒരു പായല്, ഭിത്തിയിലും നേരത്തും എല്ലാം വളരുന്ന ഒരു പായൽ പോലത്തെ ഒരു ചെടിയാണ്. അതിന് വാക്യം തന്നെയുണ്ട്, ചുവരന്മേൽ വളരുന്ന ഈസോപ്പ് എന്ന് തിരുവനന്തപുരത്തിലുണ്ട്. ചുവരന്മേൽ വളരുന്ന ഈസോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പായലാണ് ആ സാധനം, ചെറിയൊരു സസ്യമാണ്, എല്ലായിടത്തും ലഭ്യമാണ്. ദൈവം പറഞ്ഞു ഈ ചോര കട്ടിളക്കാൽമേലും കുഴിമേലും പുരട്ടുവാൻ ഈ ചെറിയ ഈസോപ്പ് മതി, എല്ലാവർക്കും സുലഭമാണ്, എല്ലായിടത്തും സുലഭമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഹൃദയത്തിൽ തളിക്കുവാൻ എന്താ വേണ്ടത്? വിശ്വാസം. ദേവദാരുവിന്റെ ശിഖരം കൊണ്ടുവരാൻ പറഞ്ഞില്ല, എല്ലാവർക്കും സുലഭമായ ലഭ്യമായ ഈസോപ്പ് തന്നെ എടുക്കാൻ പറഞ്ഞു. നമ്മുടെ വിശ്വാസത്താൽ, ഏത് മനുഷ്യനും വിശ്വാസത്താൽ അവന്റെ ചോര അവരുടെ ഹൃദയത്തിൽ തളിക്കാം, അവർക്ക് രക്ഷപ്പെടുവാൻ വീണ്ടെടുപ്പ് അവിടെ കിട്ടുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം ആ പാഠം നമ്മളെ അവിടെ പഠിപ്പിക്കുന്നു. അല്ല, ഇവിടെ ഒരു കാര്യം കൂടെ ഊന്നി പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. 17 വാക്യം നോക്കിയാട്ടെ, എനിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യമായിട്ടത് തോന്നുന്നു. 17 വാക്യം, പുറപ്പാട് 12:17, ഈ ദിവസത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ ഗണങ്ങണങ്ങളായി മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായി നിത്യവുമായി നിങ്ങളെ ആചരിക്കണം. മിസ്രയീം ദേശത്ത് നിന്ന് നിങ്ങളെ ഞാൻ പുറപ്പെടുവിച്ച ദിവസം, മിസ്രയീം വാസ്തവത്തിൽ എന്തിന്റെ ചിത്രമാണ്? വേദോത്സവത്തിൽ മിസ്രയീം എന്തിന്റെ ചിത്രമാണ്? വെളിപ്പാട് ദിവസം 11:8 നോക്കുകയാണെങ്കിൽ അതിനൊക്കെ അർത്ഥമുണ്ട്. 11:8 രണ്ട് പട്ടണങ്ങളുടെ പേര് പറയുന്നു. അവരുടെ കർത്താവും ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായ സോദോമെന്നും മിസ്രയമെന്നും പേരുള്ള മഹാനഗരമായ വീതിയിൽ കിടക്കുന്നു. ഈ യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയമായി സോദോമെന്നും ആത്മീയമായി മിസ്രയമെന്നും. സോദോം ഇമ്മോറാലിറ്റി അസാൻമാർഗികത്വത്തിന്റെ പ്രതീകമായും മിസ്രയും തിരുവചനത്തിൽ എപ്പോഴും ലോകത്തിന്റെ പ്രതീകമാണ്. വേൾഡ് എപ്പോഴും മറക്കരുത്. ഇവിടെ തന്നെ പറയുന്നുണ്ട് ആത്മീയമായി ഈ യെരുശലേമിനെ സോദോമെന്നും മിസ്രയുമെന്ന് പറയുമ്പോൾ സോദോം അസാൻമാർഗികത്വം ഇമ്മോറാലിറ്റിയുടെയും മിസ്രയും എപ്പോഴും ലോകത്തിന്റെ വേൾഡിന്റെയും ചിത്രമാണ്. ഇനി ഒന്ന് ചേർത്ത് ആ മനസ്സിൽ വെച്ചുകൊണ്ട് മിസ്രയം എന്ന് പറയുന്നത് വേൾഡ് ആണ്, ലോകത്തിന്റെ ചിത്രമാണ്. ഇനി ഈ വാക്യം ഒന്ന് വായിച്ചേ. ഈ ദിവസമാണ് നിങ്ങളെ മിസ്രയിൽ നിന്ന് ഞാൻ പുറപ്പെടുവിച്ചത്. ഒരു വാക്യം വായിക്കാം, ഗലാത്യർ 1:4. ഈ പെസഹ കുഞ്ഞാണ് അറക്കപ്പെടുന്നത്, കാൽവറി ക്രൂശിൽ കർത്താവ് മരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം ഇവിടെ ഈ കാണുന്ന ഉദ്ദേശമാണ്. ഗലാത്യർ 1:3. കർത്താവ് ക്രൂശിൽ മരിക്കുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, ലോകത്തിൽ നിന്നുകൂടെ വിടുവിക്കാനാണ്. ഈ വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിപ്പാൻ അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. മിസ്രയിമിൽ നിന്നുള്ള വിടുതൽ കൂടെ കൊടുത്തു. ആര്? പെസഹ കുഞ്ഞാട്. സംഹാരദൂതൻ എന്നുള്ള വിടുതൽ മാത്രമല്ല, ഇത് വലിയൊരു പാഠമാണ്, വലിയ പാഠമാണ്, വിശ്വാസ ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. പെസഹ കുഞ്ഞാട് അറക്കപ്പെടുന്നത് സംഹാരദൂതൻ എന്നുള്ള വിടുതൽ മാത്രമല്ല, മിസ്രയിൽ നിന്നുള്ള വിടുതൽ കൂടെ കൊടുത്തു. നമ്മെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് കർത്താവ് വിടുവിക്കുക മാത്രമല്ല, വി ആർ കോൾഡ് ഔട്ട് ഓഫ് ദ വേൾഡ്. സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? കോൾഡ് ഔട്ട് വൺസ്, വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടം. നമ്മെ ലോകത്ത് നിന്ന് യേശു ക്രിസ്തു വിളിച്ചു വേർതിരിച്ചു. സഭ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ലോക. നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ ഭയക്കില്ലായിരുന്നു. ഇപ്പോഴും നിങ്ങൾ ലോകക്കാരല്ല, നമ്മളെ കർത്താവ് ലോകത്ത് നിന്ന് വേർതിരിച്ചു. ഈ രാത്രി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, മിസ്രയിൽ നിന്ന് വിളിക്കപ്പെട്ട രാത്രി. ഞാനൊരു ചെറിയ ലിസ്റ്റ് പോലെ ഉണ്ടാക്കി നോക്കി. അവരൊരു നേഷനായി തീർന്ന രാത്രി അന്നാണ്. അതിനു മുമ്പ് അവർ അടിമകളായിരുന്നു. അവർക്കൊരു പുതിയ ബിഗിനിങ് ഉണ്ടായി, തുടക്കമുണ്ടായി. ദേ മൂവ്ഡ് ഔട്ട് ഇൻ ടു ഫ്രീഡം, അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. ദേ ബിക്കെയിം പിൽഗ്രിംസ്, അവർ പരദേശികളായി മാറി, മോക്ഷയാത്രക്കാരായി. മാത്രമല്ല അവര് വാഗ്ദത്തം ചെയ്തൊരു നാടിനെ നോക്കി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര സത്യമാണെന്ന്. പെസഹ കുഞ്ഞാട് മൂലം അവരൊരു രാഷ്ട്രമായിട്ട് പുറത്തു വരുന്നു, അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, അവർ അടിമത്തം നിന്ന് വിടുതൽ ലഭിച്ചെന്ന് മാത്രമല്ല ഒരു വാഗ്ദത്ത നാടിനെ നോക്കി അന്ന് തൊട്ട് അവർ പരദേശികളായി, മോക്ഷയാത്രക്കാരായി, മരുഭൂമിയിൽ കൂടെ നടക്കുന്നവരായി മാറി. യേശു ക്രിസ്തു മൂലം നാം വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നമ്മെ വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മളും ഇതുപോലെ വാഗ്ദത്തം ചെയ്തൊരു നാടിനെ നോക്കിക്കൊണ്ട് ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായി മുന്നോട്ട് ഗമിക്കുന്ന ഒരു കൂട്ടരായി മാറി. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുമ്പേ നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു, നൗ വി എൻജോയ് ദ ഫ്രീഡം. ഈ സത്യങ്ങളെല്ലാം ഇതിനോട് കോറിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ ഞാൻ വിടുകയാണ്. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു 12:11, അരകെട്ടിയും കാലിൽ ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. ഗേർഡ് അപ്പ് ലോയിൻസ് ആൻഡ് ഷോർട്ട് ഫീറ്റ്. അരകെട്ടിയും കയ്യിൽ വടി പിടിച്ചും കൊണ്ട്, കാലിൽ ചെരുപ്പിട്ടും കൊണ്ട് നിങ്ങൾ തിടുക്കത്തോടെ തിന്നണം. ഇത് മധ്യപൂർവ്വ ദേശത്ത് വന്നാൽ ഇറ്റ്സ് എ ഫെമിലിയർ സൈറ്റ്. നമ്മൾ അറബ് ദേശത്തൊക്കെ ജീവിച്ചവർക്കറിയാം, ഈ അറബികൾ കന്തൂറിട്ടിട്ട് അതിന് ഇടയ്ക്ക് ഒരു കെട്ടും കാണും, കയ്യിൽ ഒരു വടിയും കാണും, കാലിൽ ചെരുപ്പും കാണും. അവരെപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന അറബ്സിനെ, അല്ലെങ്കിൽ ആ ഇന്ത്യയിലൊക്കെ ജീവിക്കുന്ന അറബ്സിനെ കാണുന്ന ഒരു ചിത്രമാണത്. വാസ്തവത്തിൽ ആ ചിത്രമാണ്. ഇത് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. ഹോട്ടലിൽ ചെന്നാലേ നമുക്കറിയാം, വെയിറ്റേഴ്സ് അരകെട്ടി നമ്മുടെ അടുക്കൽ നിൽക്കുക, എന്തോ വേണമെന്ന് ചോദിച്ചോണ്ട് അല്ലേ? അവർ അരകെട്ടി നിൽക്കുകയാണ്. ദേ ആർ പ്രിപ്പയർഡ് ടു സെർവ് അസ്. നിങ്ങളുടെ അരകെട്ടി ഇരിക്കണം, കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ കയ്യിലെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. എന്നാൽ ഇവിടെ എടുത്ത് പറഞ്ഞു, ഇവരുടെ കയ്യിൽ വടി ഉണ്ടായിരിക്കണം, സ്റ്റാഫ് ഇൻ ദെയർ ഹാൻഡ്. ഇതൊരു നല്ല പഠനമാണ്, കയ്യിൽ വടി പിടിക്കുക. ഈ വടി ദൈവവചനത്തിന്റെ ചിത്രമാണ്. നമ്മൾ പ്രായം ചെന്നവരൊക്കെ വടി ഉപയോഗിക്കാറുണ്ട്, മല കയറുമ്പോഴൊക്കെ വടി കുത്തി നടക്കാറുണ്ട്. എന്തിനാണ്? നമ്മുടെ കാലുകൾ ഇടറാതിരിക്കാൻ, നമ്മളെ ക്ഷീണം വരുമ്പോഴൊന്നും താങ്ങുവാനാണ്. കാലുകൾ ഇടറിപ്പോകാതെ കുത്തി നടക്കുന്നതാണ് ആ വടി. നമ്മുടെ കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞു നോക്കുക, യോഹന്നാൻ 16:1, John 16:1. ഈ വടിയാണ് വാസ്തവത്തിൽ ഊന്നുവാനായിട്ടുള്ള ഒരു വടി, ഇടരിപ്പോകാതിരിപ്പാൻ. 16:1, നിങ്ങൾ ഇടരിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കും. ഹലോ, നിങ്ങൾ ഇടരിപ്പോകാതിരിപ്പാൻ, കാലുകൾ ഇടരാതിരിപ്പാൻ, ഒരു കയ്യിൽ ഊന്നുവാൻ ഒരു വടി, ഞാനിത് നിങ്ങളോട് പറഞ്ഞു. ബ്ലസ്സഡ് എംബ്ലം ഓഫ് ഗോഡ് ഓഫ് ഗോഡ്, ദൈവജനത്തിന്റെ മഹോനപരമായ ചിത്രമാണ് ഈ വടി. ഞാൻ പഴയ ദിവസത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഭാഗം എടുത്ത് തരാം, വളരെ ബ്യൂട്ടിഫുൾ ആണ്. 2 Samuel 23:21, അത് വായിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാകും. മിസ്രയീമിനോട് നേരിട്ട ചിത്രമാണ് 2 Samuel 23:21. 2 Samuel 23:21, അവൻ കോമളനായ ഒരു മിസ്രയീമിനെയും സംഹരിച്ചു. മിസ്രയീമിന്റെ കയ്യിൽ ഒരു കുന്തം ഉണ്ടായിരുന്നു. അവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു മേടിച്ചു, കുന്തം കൊണ്ട് അവനെ കൊന്നു. ഒരു മിസ്രയീമിനെ നേരിട്ടത് ഒരു വടിയുമായിട്ടാണ്. ആ വടിയുമായിട്ട് അവനെ ജയിക്കുന്ന ചിത്രം കാണുന്നു. മിസ്രയീം ആരാണ്? ലോകത്തിന്റെ ചിത്രമാണ് അവന്റെ കയ്യിലുള്ള വടി. 12 അപ്പോസ്തലന്മാർ അവനെ പറഞ്ഞയക്കുന്നു. മർക്കോസ് 6:8 കർത്താവ് അവർക്ക് കൊടുത്തു ഒരു കയ്യില് വടിയെടുത്തോളാൻ പറഞ്ഞു. കാലിച്ചെരുപ്പും ഈ ചിത്രമാണ് അവിടെ കാണുന്നത്. സങ്കീർത്തനം 23 സങ്കീർത്തനകാരൻ പറഞ്ഞു, അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ആശ്ചര്യമായ ആടിനെ ആ വടിയുടെ ശുശ്രൂഷ ലഭിക്കുന്ന പോലെ നമുക്കും ആ വടിയുടെ ശുശ്രൂഷ. എബ്രായലേഖനം 11:21 യാക്കോബിനെ കുറിച്ച് പറഞ്ഞു, അവൻ വടിയിൽ ഊന്നിക്കൊണ്ട് ദൈവത്തെ നമസ്കരിച്ചായിട്ട് നാം വായിക്കുന്നു. എബ്രായലേഖനം 11:21 വടിയിൽ ഊന്നിക്കൊണ്ട് അവൻ ദൈവത്തെ നമസ്കരിച്ചു. ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് നൽകപ്പെട്ട ആയുധം ഈ വടിയാണ്. നമ്മുടെ കാലുകൾ ഇടറാതെ ഊന്നുവാൻ നമുക്ക് നൽകപ്പെട്ടത് ഈ വടിയാണ്. നമ്മുടെ അരകെട്ടിക്കൊണ്ട് കയ്യിൽ വടി പിടിച്ചും കൊണ്ട് തിടുക്കത്തോടുകൂടി കുഞ്ഞാടിനെ ഭക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നവരാണ്, ഏത് സമയം ഇവിടെ നിന്ന് പോകുന്നവരാണ്. നമ്മളൊരു മോക്ഷയാത്രക്കാരാണ്, നമ്മൾ വിടിവിക്കപ്പെട്ടവരാണ്, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്, നമ്മളൊരു പുതിയ ഒരു രാഷ്ട്രമായി തീർന്നവരാണ്, ദൈവത്തിന്റെ ജനമായി തീർന്നവരാണ്. ഈ സത്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇത്ര മനോഹരമായിട്ട് അത് പഠിക്കാം. കർത്താവിന്റെ മഹത്വം നമ്മളൊന്ന് ആലോചിക്കുക. ഈ പെസഹയിലെ കൽപ്പിച്ചാക്കിയ ഓരോ കാര്യത്തിലും യേശുക്രിസ്തുവിന്റെ മഹത്വഗുണമായ നിഴലുകളായിട്ട് ദൈവം അത് കൽപ്പിച്ചാക്കി. നമ്മൾ ഓർത്തുപോലെ നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു ക്രിസ്തു തന്നെ എന്ന് വായിക്കുന്നു. ഈ പെസഹ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഈ പെസഹ എല്ലാം ദൈവം ക്രമീകരിച്ചാലും ഈ ചോര തളിക്കപ്പെട്ട ഭവനത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നില്ലെങ്കിൽ അവന് രക്ഷ കിട്ടത്തില്ല. കർത്താവിന്റെ ചോരയാൽ തളിക്കപ്പെടുന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയില്ല. ഈ രാത്രി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കർത്താവിന്റെ ചോരയാൽ ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം വാക്ക് പറഞ്ഞു, When I see the blood, I will pass over you. അങ്ങനെയാണ് ഇതിന് പാസ് ഓവർ എന്ന് പേര് വരുന്നത്. When I see the blood, I will pass over you. ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ട് കടന്നു പോകും. രക്തം വാസ്തവത്തിൽ കാണുന്നത് ദൈവമാണ്, രക്തത്തിന്റെ വില മനസ്സിലാക്കുന്ന ദൈവമാണ്. നമ്മൾ ഈ മഹാപാപ പരിഹാര ദിവസത്തിൽ കാണാം, ചോര അറുത്തിട്ട് ദൈവം വസിക്കുന്ന അന്തർമന്ദിരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. When I see the blood, ഈ ചോര കാണുന്നത് ദൈവമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായലേഖനത്തിൽ വായിക്കുന്നു, അവൻ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ദൈവത്തിന്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കി അറിഞ്ഞിരിക്കുന്നത് പിതാവാണ്. ആ ചോരയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകലപാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. നമ്മളെ വീണ്ടെടുത്ത രക്തം, നമ്മളെ ദൈവത്തോട് നിരപ്പിച്ച രക്തം, നമുക്ക് വിടുതൽ തന്ന രക്തം, നമ്മളെ വാസ്തവത്തിൽ സ്വതന്ത്രരാക്കിയ കർത്താവിന്റെ രക്തം, മറുവിലയായി കൊടുത്ത അവന്റെ ജീവൻ. ആ കുഞ്ഞാടിനെ ഓർക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിച്ചറിയുവാൻ പ്രമുഖ ദൈവദാസന്മാർ വഴി വേക്കപ്പ് കോൾ മിനിസ്ട്രീസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സീഡികളും ഡിവിഡികളും,
ദൈവവചനം അഥവാ ബൈബിൾ,
ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ,
കർത്തൃത്വം,
ലോകവും സഭയും,
ഉത്തമ ഗീതം,
ലോക സംഭവങ്ങൾ,
പരിശുദ്ധാത്മാവ്,
മരണം ഒരു കവാടം,
7 സഭകൾക്കുള്ള ദൂത്,
ലോകാന്ത്യവും ജീവിതാന്ത്യവും,
ദൈവകൃപ,
ദാനിയേൽ പ്രവചനം,
യഹോവയുടെ ഉത്സവങ്ങൾ,
ലേവ്യയാഗങ്ങൾ,
വെളിപാട് ഒരു പഠനം,
രക്ഷ,
ലോക സംഭവങ്ങൾ
മുതലായ മലയാളം സീഡികളും ഡിവിഡികളും ഇപ്പോൾ ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484-400-101.
മൊബൈൽ 9388600101.